الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. صدق الله العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. الله سبحانه وتعالى നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മള് 193 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അതിൽ അവസാന ഭാഗത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് ഹജ്ജിനും ഉംറക്കൊക്കായി പോകുന്ന ആളുകൾ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും പ്രതിബദ്ധങ്ങളെയും എങ്ങനെ തരണം ചെയ്യാം, ഇനി മുതൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ചില വിശദീകരണങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വന്നത്. അപ്പൊ അതിനെ ചേർന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ ഭാഗത്ത് യുദ്ധ രംഗത്തൊക്കെ പാലിക്കേണ്ട മര്യാദകളൊക്കെ വിശദീകരിച്ചെങ്കിൽ അതുമായി ചേർന്നുകൊണ്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള രണ്ടു മൂന്ന് ആയത്തുകളിലും ഉള്ളത്. നമ്മൾ ആയത്തുകളിലേക്ക് വേഗം പ്രവേശിക്കാം. അശ്ഹുറുൽ ഹറാമു ബിശ്ശഹ്റിൽ ഹറാമി വൽ ഹുറുമാത്തു ഖിസാസ് فَمَنِ اعْتَدَى عَلَيْكُمْ فَاعْتَدُوا عَلَيْهِ بِمِثْلِ مَا اعْتَدَى عَلَيْكُمْ وَاتَّقُوا اللَّهَ وَاعْلَمُوا أَنَّ اللَّهَ مَعَ الْمُتَّقِينَ. الشَّهْرُ الْحَرَامُ ആദരണീയമായ മാസം. بِالشَّهْرِ الْحَرَامِ ആദരണീയമായ മാസത്തിന് പകരം ആദരണീയമായ മാസം തന്നെ. വൽ ഹുറുമാത്ത് ആദരണീയ കാര്യം. ഖിസാസുൻ അതിന് പ്രതിക്രിയയുണ്ട്. ഫമനിയോത്തത ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ, അലൈക്കും നിങ്ങൾക്കെതിരെ, ഫഅത്തദു അലൈഹി നിങ്ങളും അതിക്രമിക്കുക, ബിമിസ്ലി മാത്തത അലൈക്കും നിങ്ങളോട് അതിക്രമം കാണിച്ചതിന് പകരം, അല്ലെ അതിന് തുല്യമായിക്കൊള്ളു. വത്തഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വാലമു നന്നായി അറിയുക, അന്നല്ലാഹ മഅൽ മുത്തഖീൻ തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ്. നോടി നോക്കാം. അശ്ഹുറുൽ ഹറാമു ആദരണീയമായ മാസം. ബിശ്ശഹ്റിൽ ഹറാമി ആദരണീയമായ മാസത്തിന് പകരം. ശരിക്കും മനസ്സിലാവും. വൽ ഹുറുമാത്തു ആദരണീയ കാര്യങ്ങൾക്ക് ഖിസാസുൻ പ്രതിക്രിയയുണ്ട്. ഫമനിയോത്തത അലൈക്കും ആരെങ്കിലും നിങ്ങൾക്കെതിരെ അതിക്രമം കാണിച്ചാൽ, ഫഅത്തദു അലൈഹി നിങ്ങളും അതിക്രമം കാണിക്കുക, ബിമിസ്ലി മാത്തത അലൈക്കും നിങ്ങളോട് അതിക്രമം കാണിച്ചതിന് തുല്യമായിക്കൊണ്ട്, വത്തഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അന്നല്ലാഹ മഅൽ മുത്തഖീൻ തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പഠിച്ച ആയത്തുകളുടെ അതേ ആയത്തിന്റെ വിശദീകരണം തന്നെയാണ്. ഇതിനു മുമ്പുള്ള ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, നിങ്ങള് മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന് പോകുമ്പോ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോ മസ്ജിദുൽ ഹറാമിൽ നിങ്ങളോട് അതിക്രമം കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് യുദ്ധത്തിന് നിങ്ങളോട് അവിടെ വെച്ചിട്ട് യുദ്ധത്തിന് ആരെങ്കിലും തയ്യാറായാൽ നിങ്ങളും എന്ത് ചെയ്യണം? ഫൈൻ കാത്തലൂക്കും ഫക്തുലൂഹും, അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ നിങ്ങളും യുദ്ധം ചെയ്യണം. അതേസമയം അവിടെ വെച്ച് ആരും നിങ്ങളോട് ഒരു അതിക്രമം കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് ഒരു അതിക്രമവും കാണിക്കാൻ പാടില്ല. മസ്ജിദുൽ ഹറാമിന്റെ പവിത്രത നിങ്ങൾ പാലിക്കണം. നിങ്ങളെ എതിരാളികൾ അവിടെ ഒരു പക്ഷേ വെച്ച് കണ്ടേക്കാം, നിങ്ങളോട് മുമ്പ് അതിക്രമം കാണിച്ചവർ അവരെ കണ്ടേക്കാം, അല്ലെങ്കിൽ യാതൊരു അക്രമവും ചെയ്യാതെ മസ്ജിദുൽ ഹറാമിൽ അഭയം തേടിയവരുണ്ടായേക്കാം, പിന്നീട് നിങ്ങളെ ആക്രമിക്കുമെന്ന് ഭയപ്പെടുന്നവരുണ്ടായേക്കാം. ഒക്കെ ആണെങ്കിലും ശരി, മസ്ജിദുൽ ഹറാമിന്റെ പവിത്രത പാലിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് അതിക്രമം കാണിക്കാൻ പാടില്ല. അതേസമയം അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ വൈം കാത്തലൂക്കും ഫക്തുലുഹും, നിങ്ങളോട് അവർ യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ഇത് ഇതിനു മുമ്പുള്ള 191-ാമത്തെ ആയത്തില് വിശദീകരിച്ചിരുന്നു. അതിന്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത്. അഷ്ഹുറുൽ ഹറാമു ബിശ്ഹുറിൽ ഹറാമി, ആദരണീയമായ മാസത്തിൽ, അത് യുദ്ധം പാടില്ലാത്ത മാസങ്ങളാണ്, പക്ഷെ ഹജ്ജിന്റെ മാസങ്ങളാണ്. ആദരണീയമായ മാസങ്ങളിലാണ് നിങ്ങൾ ഒരാളെ അതിക്രമിക്കണമെങ്കിൽ ഇത് ആദരണീയമായ മാസമല്ലേ എന്ന് കരുതി നിങ്ങളത് മുഴുവൻ കൊള്ളണമെന്നില്ല. ആദരണീയ മാസത്തിന്റെ ആദരണീയത നിങ്ങളുടെ മാത്രം ബാധ്യതയായി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. പകരം അതിന്റെ വിശുദ്ധി ഏകപക്ഷീയമായിട്ടല്ല, അവരും കൂടി ചേർന്നെങ്കിൽ അതിന്റെ വിശുദ്ധി പാലിക്കാൻ കഴിയും. അതുകൊണ്ട് ആദരണീയമായ മാസത്തിൽ നിങ്ങൾ അവർ അതിക്രമം കാണിക്കുകയാണെങ്കിൽ അതേ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിയും. അതേപോലെ വൽ ഹുറുമാത്തു ഖിസാസ്, ഹുറുമത്തിന്റെ ജമ്മാണ് ഹുറുമാത്ത്, ആദരണീയമായ കാര്യങ്ങൾ വസ്തുക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് ഹുറുമത്ത്, അതിന്റെ ജമ്മാണ് ഹുറുമാത്ത്. അപ്പൊ ആദരണീയമായ കാര്യങ്ങൾ അതാണ് എന്ന് കരുതി അതിലും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അവിടെയും നിങ്ങൾക്ക് പ്രതിക്രിയകൾ, ഖിസാസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിക്രിയ ചെയ്യുക, അല്ലെ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പകരം നിങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന അർത്ഥത്തിലാണ് അവിടെ വൽ ഹുറുമാത്തു ഖിസാസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു തല്ലുവള്ളികളായി നിൽക്കണമെന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അതിക്രമവും ഫിത്നയും വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്ന അത്തരം ഘട്ടത്തിൽ നിങ്ങൾക്കും പ്രതിരോധത്തിന്റെ അല്ലെ ആക്രമണത്തിന്റെ രീതി സ്വീകരിക്കാം. ഇപ്പൊ മനോത്തത ആലയിക്കും, ആരെങ്കിലും നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ ആലേഹി, നിങ്ങൾക്കും തിരിച്ചാക്രമിക്കാം. വിമിസിലി മാത്തത ആലയിക്കും, അവരെങ്ങനെയാണോ നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ അതിന് തുല്യമായി എന്നാ അതിന് കവിഞ്ഞ് ആകെ അതിന്റെ പവിത്രതയെ മുഴുവൻ ഇതാക്കി കണ്ടവരൊക്കെ വെച്ച് ആക്രമിച്ച് അതിന്റെ പേരിൽ വലിയ ആക്രമണങ്ങൾ നിങ്ങൾ അഴിച്ചുവിടാൻ പാടില്ല. ആരാണോ എന്താണോ അതിന് തുല്യമായ ഒരു ഘടനയിൽ നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കുക. അത് ഹറമിന്റെയും അതൊക്കെ പവിത്രത നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ പേരിൽ ആ ഹറമിന്റെ പവിത്രത നശിപ്പിക്കാൻ നിങ്ങൾ പാടില്ല, പരിധി വിട്ട് മുന്നേറാൻ പാടില്ല. അതിൻ്റെതായ അളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ അനുവാദം. ഒത്താക്കുല്ലാഹ, അപ്പോഴൊക്കെ അള്ളാഹുവിനെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ താല്പര്യത്തിനോ നിങ്ങളുടെ നേട്ടത്തിനോ വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്, പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടാണ്. അതുകൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും നിങ്ങൾ വെച്ചു പുലർത്തണം. അള്ളാഹുവിനെ ആ വിഷയത്തിൽ നന്നായി സൂക്ഷിക്കണം നിങ്ങൾ, കാരണം വാലമോ നിങ്ങൾ നന്നായി അറിയണം, അന്നല്ലാഹ മാലും തഖ്വീർ, അത്തരം സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെ ആയിരിക്കും അള്ളാഹു തആല. അപ്പൊ ആ വിഷയത്തിൽ നമുക്ക് അനിവാര്യമായി ചെയ്യേണ്ടി വരുന്നതാണ്, അതിന്റെ ആ സമാധാനം നിലനിർത്താൻ അത് അനിവാര്യമാണ്. അതല്ല മുസ്ലിമീങ്ങൾ ആദരണീയ മാസത്തിൽ ഒന്നും ചെയ്യൂല, അവരെല്ലാം കൊള്ളുന്നവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മാസം പിന്നെ ഒരു നന്മയും അവിടെ ഉണ്ടാവുകയില്ല. അതല്ല അവിടെയും അക്രമം ചെയ്താൽ അക്രമികളെ കൈകാര്യം ചെയ്യുമെന്ന ബോധ്യം അവർക്കും ഉണ്ടാവണം. അതിനുള്ള അനുവാദമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ നൽകുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണം അത് വേഗം മനസ്സിലാക്കും. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. نور. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. وأنفقوا നിങ്ങൾ ചെലവഴിക്കുക. في سبيل الله അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. ولا تلقوا നിങ്ങൾ ഇടരുത്. بأيديكم നിങ്ങളുടെ കൈകളെ. ഏതും ജമ്മ് അയ്ദ്. ഇതിന്റെ ബഹുവചനമാണ് അയ്ദ്. അയ്ദീക്കും നിങ്ങളുടെ കരങ്ങളെ. ഇല തഹ്ലുക്ക നാശത്തിലേക്ക്. വഅഹ്സിനു നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവർ. ഒന്ന് പറയും വഅൻഫിഖു ഇൻഫാഖ് അതിന്റെ അമ്രാണ് ചെലവഴിക്കുക. വഅൻഫിഖു നിങ്ങൾ ചെലവഴിക്കുക. ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. വലാ തുൽഖൂ നിങ്ങൾ ഇടരുത്. ഐദീക്കും നിങ്ങളുടെ കൈകളെ. ഇല തഹ്ലുക്ക തഹ്ലുക്ക് എന്ന് പറഞ്ഞാൽ നാശത്തിലേക്ക്. വഅഹ്സിനു നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. നന്മ ചെയ്യുക, ആ നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പൊ ഇവിടെ പറയുന്നത് വളരെ കൃത്യമാണ്. നേരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനും താലിനൊക്കെ പറയുമ്പോ ആ കൂട്ടത്തിൽ വളരെ ഗൗരവപൂർവ്വം പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള സേവനം മാത്രം പോരാ. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നന്മ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ട എല്ലാ പരിശ്രമങ്ങളുമാണ് ജിഹാദ്. അതിന് നിങ്ങളുടെ ശാരീരികമായ നിങ്ങളുടെ സേവനം മാത്രം പോരാ, പകരം നിങ്ങളുടെ സമ്പത്ത് കൂടി ആ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങൾ സന്നദ്ധരാകും. അതാണ് അംഫിഖു നിങ്ങൾ ചെലവഴിക്കുക. ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനും ഇസ്ലാമിന്റെ ആശയത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ ചെലവും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ടാണ് ഫീ സബീലില്ലാഹ് എന്ന് അവിടെ പ്രയോഗിച്ചത്. മാത്രമല്ല അത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നത്, അത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയും അതിന്റെ മാർഗത്തിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്കാണ് നിങ്ങൾ നയിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് നയിക്കരുത് എന്ന് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കും. ഈ വിഷയം വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികളോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴൊക്കെ ശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ചേർത്ത് പറഞ്ഞതായിട്ട് ഒരുപാട് സ്ഥലത്ത് കാണാൻ. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അംഫുസുഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന. നമ്മുടെ ശരീരവും സമ്പത്തും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വന്തം തരാന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തുമാണ്. അത് അതിലേക്കുള്ള പ്രേരണകൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ കഴിയും. ഇത്തരം ത്യാഗപരിശ്രമങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമൂഹത്തോട് ആവശ്യപ്പെടുമ്പോഴൊക്കെ സമ്പത്ത് കൂടി ചെലവഴിക്കാൻ അള്ളാഹു ആവശ്യപ്പെടും. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വഅൻഫുസിഹിം അഅ്ളമു ദറജ അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ് വഉലാഇക ഹുമുൽ ഫായിസൂൻ. സൂറത്തു തൗബ 20-ാമത്തെ ആയത്തിൽ കാണാം. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കുകയും അതിന്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്യുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അതിന്റെ വിശദീകരണമായി ഖുർആൻ പറയുന്നു അംവാലിഹിം വ അംഫുസിഹിം. അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും, സമ്പത്താണ് ആദ്യം പറഞ്ഞത്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്കാവുന്ന മുതറഞ്ഞ അത്യുന്നതമായ പദവികൾ, അവരാണ് യഥാർത്ഥത്തിൽ ഫായിസിങ് വിജയിച്ച ആളുകൾ. അള്ളാഹുവിന്റെ വിശ്വാസം ഉൾക്കൊള്ളുകയും ദേശത്യാഗത്തിന് തയ്യാറാവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചെലവഴിക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുന്ന ആളുകൾ, ആ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് ഉന്നത പദവി, അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത്. അവിടെ സമ്പത്ത് വളരെ എടുത്തു പറഞ്ഞിരിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി സുമ്മലം യർത്താഭൂവജാഹദൂബി അംബാദിഹിം വ അംഫുസിഹിം ഫീ സബീലില്ലാ ഉലാഇകഹുംസ് സാദിഖൂൻ. സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്ത്. ഇന്നമൽ മുഅ്മിനൂൻ, ആ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും ദൂത അവന്റെ ദൂതനിലും വിശ്വസിക്കുന്ന ആളുകളാണ്. സുമ്മ പിന്നലം വ്യർത്താബു, അതിൽ സന്ദേഹിക്കാതെ അതിൽ അചഞ്ചലമായി നിൽക്കുന്ന ആൾ. തീർന്നില്ല, അവരുടെ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരാ അള്ളാഹുവിന്റെ മാർഗ്ഗം സാധിക്കും, അവരാണ് സത്യസന്ധരായ ആൾ. ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാം ഇസ്ലാമാണ് എല്ലാത്തിലും മുഖ്യം, അതിന്റെ നെടുന്തൂണാണ് നമസ്കാരം. പക്ഷെ അതിന്റെ മേൽക്കൂര ഇസ്ലാമിന്റെ ജിഹാദാണ്. ജിഹാദ് എന്നുള്ള പദം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ സ്വയം കുറച്ച് നന്മകൾ ചെയ്താൽ പോരാ, പകരം അയാൾ അല്ലെങ്കിൽ ചില ആരാധനാ കാര്യങ്ങൾ പോരാ, ആ ഇസ്ലാമിനെ ഭൂമിയിൽ സംസ്ഥാപിക്കാൻ വേണ്ട എല്ലാ പരിശ്രമങ്ങളും ത്യാഗപരിശ്രമങ്ങളും ഒക്കെ ജിഹാദ് എന്നതിൽ ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ്. ഒരു ഇസ്ലാം ഒരു മനുഷ്യനോട് നിങ്ങൾ കുറച്ച് ആരാധനയും പ്രാർത്ഥനയും മാത്രം നിർവഹിച്ചാൽ പോരാ, ജിഹാദ് കൂടി ചെയ്യണമെന്ന് കർശനമായി പറയും. ജിഹാദ് എന്ന് പറഞ്ഞാൽ അക്രമം ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. നന്മകൾ സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുക, നല്ലൊരു ലോകം പണിയാൻ വേണ്ടി പ്രവർത്തിക്കുക, അശരണരെയും പാവങ്ങളെയും സഹായിക്കുക, ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ ശരീരം ചെലവഴിക്കും. എത്രയാണ് ചെലവഴിക്കണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചെലവഴിക്കും. എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ജിഹാദ്, ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതൊക്കെ അതാണ് പുലിൽ അഫ് എന്ന് പറഞ്ഞ മിച്ചമുള്ളതൊക്കെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്താ ചെലവഴിക്കേണ്ടത്? മിച്ചമുള്ളതൊക്കെ ആവശ്യമില്ല, വെറുതെ എടുത്തെന്താ? സദഖാത്ത് എന്ന് പറഞ്ഞതിന് ഒരു കണക്കും കൃത്യതയും, അത് നിർബന്ധമായി കൊടുക്കേണ്ട ഒരു സംഗതി. പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണ ആളുകൾ, സമൂഹത്തില് ആ നന്മകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരിത്. നമ്മൾ മിനിമം ആ സക്കാത്തിന്റെ പരിധിയിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ടവരല്ല. അങ്ങനെയുള്ള പണ്ടുകാലത്ത് ആളുകള് വഖഫായിട്ട് കൊടുത്തിട്ടും സ്വത്തായിട്ട് കൊടുത്തിട്ടും ഇസ്ലാമിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ ചെയ്തിട്ടാണ് ഈ സമൂഹങ്ങളൊക്കെ നിലനിന്നിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. ഫള്ളല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം വ അംഫുസിഹിം അലൽ ഖാഇദീന ദർജ. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു വളരെ ഉന്നതമായ സ്ഥാനത്ത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെക്കാളൊക്കെ എത്രയോ ഉന്നത പദവിയിലാണ് അവർ. ഇതാണ് സൂറത്തു സഫിൽ നമ്മൾ 11-ാമത്തെ ആയത്തിൽ പഠിക്കേണ്ടല്ലോ. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കച്ചവടം പറഞ്ഞു എത്തേന്ന് പറഞ്ഞിട്ട് പറഞ്ഞ എന്താ അറിയോ? തുക്മിനൂന ബില്ല, അള്ളാഹു നിങ്ങൾ വിശ്വസിക്കുക, അവർ സൂര്യ അവന്റെ പ്രവാചകനിലും. പിന്നെ പറയുന്നത് നിങ്ങളെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുക. താലിക്കും ഖൈറുല്ലക്കും മിൻ കുത്താലും, നിങ്ങൾ ശരിക്കും അറിയുമായിരുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അള്ളാഹുവിന്റെ മാർഗത്തില്, ദീനിന്റെ മാർഗത്തിൽ ഇപ്പോ ഇസ്ലാമിന്റെ വിജ്ഞാന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ, നന്മകൾ സ്ഥാപിക്കുവാൻ, ഇതൊക്കെ നമ്മളെ സമ്പത്തിന്റെ ഒരു ചെലവഴിച്ചാൽ അതൊക്കെ ഭയങ്കര ദർജയായിട്ട് പുതിയ സ്ഥാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വസ്തു നമ്മൾ അവിടെ തിരിച്ചറിയാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്തെന്ന്? അംഫിഖൂ ഫീ സബീലില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. വലാ തുൽഖൂ ബി ഐദീകും ഇലത് തഹ്ലുക, നിങ്ങളെ കൈകളെ നാശത്തിൽ കൊണ്ടിടരുത്. കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ആ പണം നമുക്ക് നാളെ ഫിത്നയായിട്ട് മാറും. അതിവിടെ വെച്ചുകൊണ്ട് ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അള്ളാഹുവിന്റെ മാർഗം നിങ്ങളോട് സമ്പത്ത് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാനുള്ള സന്നദ്ധത നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. അത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നത് നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. അഹ്സിനു, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക, ഏറ്റവും നന്മയോടുകൂടി ഏറ്റവും ഉന്നതമായ രീതിയിൽ നന്മകൾ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരം മുഹ്സിനീങ്ങൾ അള്ളാഹു തആല നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പടച്ചവന്റെ ഇഷ്ടത്തിന്റെ പാത്രമായി തീരുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു സംഗതിയാണ്. ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവരൊക്കെ അവരുടെ സമ്പത്തിന്റെ വലിയ വിഹിതം ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ചു. മന്ദല്ലതീ കുരിമുല്ലാഹു കർദന സലാന്നൊക്കെ പറഞ്ഞപ്പോ വീടും പറമ്പും തോട്ടങ്ങളും ഒക്കെ കൊടുത്ത ആളുകളുണ്ട്. അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് പറയുമ്പോ ഒക്കെ കൊടുത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ജിഹാദിന് പോകുമ്പോൾ കൊണ്ടുവരാൻ പറയുമ്പോൾ മുഴുവൻ കൊണ്ടുവന്ന് കൊടുത്തവർ, പകുതി കൊടുത്തവരൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവരവരുടെ സമ്പത്ത് ഇസ്ലാമിന്റെ മാർഗത്തിൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ കിട്ടിയ ഒരു കച്ചവട സംഘത്തിലെ മുഴുവൻ കച്ചവട സംഘത്തിന്റെ ഇതും അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ചെലവഴിച്ചു. മദീനയിലെ ഒരിത്തിരി ക്ഷാമകാലം ഉണ്ട്. അപ്പൊ അബൂബക്കർ സദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് മൂപ്പരെന്നാവരുന്നു വല്ലാതെ പെട്ട് മദീനയിൽ ഏത് കച്ചവടക്കാരനാ 10-100 കൊടുക്കാന്ന് പറഞ്ഞത് മൂപ്പര് തലയിൽ ഒരു കെട്ടും കെട്ടി ഇങ്ങനെ ഉലാത്താണ്. ആ മൂപ്പർക്ക് കച്ചവടം ചെയ്യുന്നതിൽ ഒരു താല്പര്യം കാണിക്കും. മൂപ്പര് പറഞ്ഞാൽ 100-ന് വിറ്റിരിക്കുന്നു, അഥവാ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത് 10-100 ഇത് വിറ്റിരിക്കുന്നു. അങ്ങനെ അത് മുഴുവനും കൊടുക്കുകയും ആ ക്ഷാമകാലത്തെ നേരിടുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ അതിന്റെ മാർഗത്തിലാണ്. ഇത്തരം മാർഗത്തിലേക്ക് വേണ്ട ചില പൈസകൾ ചെലവഴിക്കുന്നതിൽ അർപ്പിച്ചിട്ട് കാണിക്കരുത്. നമ്മുടെ പൈസ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ചില ആളുകൾ കരുതിയുള്ളത് പാവങ്ങളെ സഹായിക്കാൻ മാത്രമേ കൊടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. അത് അതിന്റെ ഒരു വഴിയാണ്. നമ്മളെന്റെ സക്കാത്തിന്റെ ഇനത്തിലുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പറയും. ദീനിന്റെ സംസ്ഥാപനവും ദീനിന്റെ നന്മയും സമൂഹത്തിൽ ഇസ്ലാമിന്റെ നന്മയും സ്ഥാപിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചാൽ അതുവഴി ഉണ്ടാകുന്ന വിജ്ഞാനം അത് ഇസ്ലാമിനെ നിലനിർത്തും. അതുവഴി ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങളായിരിക്കും, വലിയ നേട്ടമായിരിക്കും. അപ്പൊ നമ്മള് ഒരു പ്രൊഡക്റ്റീവായ ഒരു ഇതിലൊക്കെ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അതൊക്കെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അപ്പൊ നമുക്ക് യുദ്ധത്തിനൊന്നും കൊടുക്കേണ്ട ഒരു പൈസ ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. യുദ്ധരംഗത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇസ്ലാമിനെ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ട നന്മകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ഏതായാലും ആ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്വല്പം സുദീർഘമായ ആയത്ത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത ആയത്ത് ഹജ്ജിന്റെ ചില കർമ്മങ്ങൾ, ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ ഒരൊറ്റ ആയത്തിലല്ല, ഇനി ഒരുപാട് ആയത്തുകളിൽ ഹജ്ജ് സംബന്ധമായ കാര്യങ്ങൾ മനാസിക്കുകളൊക്കെ വിശദീകരിക്കുന്നു. പക്ഷെ ഇതിൽ നിന്ന് ചില സംഗതികൾ മനസ്സിലാക്കാം. അത്ര ഇപ്പൊ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ കൂടി ഇപ്പൊ എന്നോട് എഴുതി ചോദിക്കൊന്നും വേണ്ട. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ആയത്തെ നമ്മൾ നിർത്തുന്നില്ലല്ലോ. ഈ ഖുർആൻ മുഴുവൻ പഠിക്കുമ്പോൾ ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടുക. നാളത്തെ ക്ലാസ്സിലും ബഷീർ സാഹിബ് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കും കേട്ടോ. അതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി വലാ തഹ്ലിഖു റുഊസകും ഹത്താ യബ്ലുവൽ ഹദിയു മഹില്ല ഫമൻ കാന മിൻകും മരീളൻ ഔ ബിഹി അദം മിർ റസ്ഹി ഫഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസ് فإذا أمنتم فمن تمطى بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج وسبعة إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا ان الله شديد العقاب واتموا الحج لا صدق واتموا നിങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുക الحج حج والعمره عمره لله الله ഞാൻ മുത്താർത്ഥം പറഞ്ഞില്ല, ഓരോന്ന് പറഞ്ഞാ ഇങ്ങനെ ആ അർത്ഥം തന്നെ 2-3 വട്ടം പറഞ്ഞിട്ട് ഇങ്ങനെ ശരിയാക്കി പോകാനേ നേരുള്ളൂ കേട്ടോ. നിനക്ക് മനസ്സിലാവും ചെയ്യും. അതിമുൽ ഹജ്ജ വൽ ഉംറത്ത ലില്ല, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുക. തമാം, അതിമു നിങ്ങൾ പൂർണ്ണമായി ഫിനിഷിങ്ങോട് കൂടി ഇതാക്കുന്നതിനാണ് തമാം എന്ന് പറയാം. അങ്ങനെ പൂർണ്ണമായി നല്ല രീതിയിൽ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുക. അപ്പൊ ഇവിടെ ആദ്യത്തെ ആശയം തന്നെ അതന്നെ, അത് ഞാൻ ശരിയായിട്ട് അങ്ങനെ പോകണം അല്ല കേട്ടോ. അതിമുൽ ഹജ്ജ, ഞാൻ അർത്ഥം 2-3 തവണ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിമുൽ ഹജ്ജ, നിങ്ങൾ ഹജ്ജ് പൂർണ്ണമായി നിർവഹിക്കുക. വൽ ഉംറത്ത ഉംറയും ലില്ലാ അല്ലാഹുവിന്. അപ്പൊ ഹജ്ജും ഉംറയും അല്ലാഹുവിന് പരിപൂർണമായും നല്ല രീതിയിൽ നിർവഹിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഹജ്ജ് നിർവഹിക്കേണ്ടത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കും. ഇതിങ്ങനെ എന്താ അല്ലാഹു തന്നെയല്ലേ നമ്മൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നത്. പക്ഷെ ഇത് എടുത്ത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ജാഹിലിയ കാലത്തും ഹജ്ജ്, ഇസ്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തും വരുന്നതിന് മുമ്പൊക്കെ ഹജ്ജുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഹജ്ജിന് വിളംബരം ചെയ്തത്. അന്നു മുതൽ പരിശുദ്ധ ഹറമിൽ ഹജ്ജ് നിർവഹിക്കും. പക്ഷെ ജാഹിലിയ സമൂഹം നിർവഹിച്ചിരുന്ന ഹജ്ജ്, അവസാനം മക്കയിലും മുശ്രിക്കുകളൊക്കെ നിർവഹിച്ചിരുന്ന ഹജ്ജ്, അവിടെയുള്ള ദൈവങ്ങൾക്കും ദേവികൾക്കും പ്രതിഷ്ഠകൾക്കും വിഗ്രഹങ്ങൾക്കും വേണ്ടിയായിരുന്നു. നിങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടത് അത്ര വിഗ്രഹങ്ങൾക്കും ദേവികൾക്കും വേണ്ടിയല്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കരുത്. ഇതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ, അത്തിമ്മു എന്ന പദം പ്രയോഗിച്ചതിന്റെ അർത്ഥം ഹജ്ജും ഉംറയും വളരെ നല്ല രീതിയിൽ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയും. അള്ളാഹുവിന്റെ മാർഗത്തില് ഏറ്റവും നല്ല രീതി, ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല ഫിനിഷിങ് നമ്മളെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാന ഫിനിഷിങ് തന്നെയാണ് പറയാം. തമാം. അപ്പൊ ആ അതാണ് അവിടെ പ്രയോഗിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയും. വളരെ ചെറിയ ചടങ്ങ് ഹജ്ജിലുള്ളൂ. ചില ആളുകളെ ഹജ്ജിൻ്റെത് എന്തോ ഭയങ്കര ഹജ്ജ് ക്ലാസ്സുകൾ എടുത്തെടുത്തിട്ട് ആൾക്കാരെ ഹജ്ജ് എന്തോ ഭീകരവൽക്കരിച്ചു, അങ്ങനെയൊന്നുമില്ല. ഹജ്ജ് ശരിക്കും ലളിതമായി മനസ്സിലാക്കിയാൽ മതി. ഈ ഹജ്ജിന് പോകാത്ത ആളുകളൊക്കെ എന്തോ ഹജ്ജിൽ ഒരുപാട് പാടും. നമ്മത് ഹജ്ജിൽ ഒരു തെറ്റും വരില്ല, കാരണം എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന കാര്യമാണ്, എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഒരു ബേജാറടിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മളെ ചില ആൾക്കാര് തവാഫ് ചെയ്യണത് എങ്ങനെയായിരിക്കും എന്ന് കാണാതിരുന്ന് പഠിക്കും. അങ്ങനെ തവാഫ് മറിച്ച് ചെയ്യാനൊന്നും അവിടെ പറ്റൂല, അത് വേറെ കാര്യം. ഇപ്പോ കൊറോണ കാലത്ത് പറ്റുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ബേജാറടിക്കേണ്ടതില്ല. പക്ഷെ ഹജ്ജ് ചെയ്യുമ്പോ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിയണം. അത്തിമുൽ ഹജ്ജ വൽ ഉംറ തലില്ല, ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായി നിർവഹിക്കുക. അവിടെ അപ്പൊ മുശ്രിക്കുകൾ ചെയ്ത പോലെ ആകരുത്, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ഹജ്ജ് ഉംറയും നിങ്ങൾ. ഇനി രണ്ട്, അത്തിമു എന്ന് പറയുന്നത് നിങ്ങൾ നിർവഹിക്കുക എന്ന് കൽപ്പന ശൈലിയാണ്, അംറിന്റെ സിയാലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹജ്ജും ഉംറയും നിർബന്ധമാണ് എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ വാദം. ഹജ്ജ് നിർബന്ധമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം വിശുദ്ധ ഖുർആൻ വളരെ ഗണ്യതമായി ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. പക്ഷെ ഉംറ നിർബന്ധമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലെ ഷാഫി മദ്ഹബ് അനുസരിച്ചും അതുപോലെ തന്നെ ഹംബലി മദ്ഹബ് അനുസരിച്ചും രണ്ടും നിർബന്ധമാണ്. ഷാഫി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും കാഴ്ചപ്പാടിൽ ഹജ്ജും ഉംറയും രണ്ടും നിർബന്ധമാണ്. അതേസമയം ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും അനുസരിച്ച് ഹജ്ജ് മാത്രമേ നിർബന്ധമുള്ളൂ, ഉംറ നിർബന്ധമില്ല എന്നാണ്. അതിന് അവര് പറയുന്ന ഒരു വാദഗതി വിശുദ്ധ ഖുർആനിലെ സൂറ വേറൊരു ഭാഗത്ത്, സൂറത്ത് ആലി ഇംറാൻ മറ്റൊരു ഭാഗത്ത്, ലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്തായിലേഹി സബീല എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി കഅബയിൽ പോയി ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അത് ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അവിടെ ഹജ്ജിനെ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഹജ്ജിനെ മാത്രം അവിടെ പറഞ്ഞു. കഫറ ഫഇന്നല്ലാഹു സൂറത്ത് ആലി ഇംറാനിൽ 97-ാമത്തെ ആയത്തിലേക്കാണ്. അപ്പൊ ആരെങ്കിലും അത് നിഷേധിച്ചാൽ അത് നിഷേധിയാണെന്ന സൂചന അവിടെ കാണുന്നത്. അപ്പൊ ഹജ്ജ് മാത്രമേ അവിടെ എന്താക്കിയിട്ടുള്ളൂ, നിർബന്ധം ആക്കിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ ഉംറയെ കുറിച്ച് പറഞ്ഞില്ല എന്നാണ് അവിടെ വാദം. അതേപോലെ തന്നെ ഫദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് തൂക റിജാലം വാലാ കുല്ലി ഗാമിരി യതീന മിൻ കുല്ലി ഫത്തിൻ അമീഖ്, സൂറത്തു ഹജ്ജിന് 27-ാമത്തെ ആയത്ത്. അവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്ത ആ സംഗതിയെ സൂചിപ്പിക്കുന്ന ഭാഗത്ത് ഹജ്ജ് എന്ന് മാത്രമേ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അവർ കാൽനടയായും അതേപോലെ വാലാക്കുല്ലി ദാമിരും എരിഞ്ഞൊട്ടിയ ഒട്ടകത്തിന്റെ പുറത്തായിട്ടും എല്ലാ ഭാഗത്തുനിന്നും ഹജ്ജിന് ആളുകളെ വിളംബരം ചെയ്തെടുത്തും ഹജ്ജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഉംറ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉംറ നിർബന്ധമില്ല എന്നാണ് അവരുടെ വാദം. ഇബ്നു ജരീർ തഫ്സീർ ഇബ്നു ജരീറിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുന്നു. തഫ്സീറിൽ ഇബ്നു ജരീർ അദ്ദേഹം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, പിന്നെ ഇങ്ങനെ രണ്ടഭിപ്രായമുള്ള നിലക്ക് നമ്മളായിട്ട് ഇത് ഒരാൾ നിർബന്ധമാക്കാൻ നിൽക്കരുത്. ആ ഉംറയെ കുറിച്ച് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഉംറയെ നിർബന്ധമാക്കേണ്ടതില്ല എന്ന നല്ലൊരു വിശകലനമാണ് തഫ്സീർ ഇബ്നു ജരീറിൽ അദ്ദേഹം ചെയ്യുന്നത്. മാത്രമല്ല ചില ഹദീസുകളിൽ ഹജ്ജ് നിർബന്ധമാണെന്നും ഉംറ അത് സുന്നത്താണെന്നുമുള്ള സൂചനകളും ഉണ്ട്. എന്തായാലും ശരി, എനിക്ക് സൂചിപ്പിക്കാനുള്ള ഹജ്ജ് ചെയ്യുമ്പോൾ കൂടെ ഉംറയും ചെയ്യണം, രണ്ടും ചെയ്യണം. നമ്മൾ ഒന്ന് ഫർളാണോ ഇല്ലായെങ്കിലും രണ്ടും അതിൻ്റെതായ മഹത്തായ പുണ്യമുണ്ട്. ഹജ്ജ് നിർബന്ധമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇതാണ് ഈ വിഷയത്തിൽ ഉള്ള ഒരു കാര്യം. ഇനി നിങ്ങൾ തടയപ്പെട്ടാൽ സൗകര്യപ്പെടുന്നത് അല്ലെ നിർവഹിക്കുക എന്നത് തടയപ്പെട്ടാൽ മിനൽ ഹദി ബലിയിൽ നിന്ന്, അങ്ങനെ തടയപ്പെട്ടാൽ നിങ്ങൾ ബലിയിൽ നിന്ന് നൽകണം എന്ന് പറഞ്ഞാൽ ഈ ഉഹ്സിറ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അഹ്സറ യുഹസ്സിറു എന്നതിൽ നിന്ന് വന്നതാണ്. അതിന്റെ മജ്ഹൂലാണ് ഉഹ്സിറ എന്ന് പറയുന്നത്. എന്നാണ് അഹ്സറ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക, ഉഹ്സിറ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടാൽ, ആ കാര്യം നിർവഹിക്കുന്നത് മസ്തൈസറ എന്ന് പറഞ്ഞാൽ അത് നിർവഹിക്കുന്നത് തടയപ്പെട്ടാൽ അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ബനിയിൽ നിന്ന് നിങ്ങളെ അത് തടയപ്പെട്ടാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മിനൽ ഹദി ഹദി കൊടുക്കണം, ബലി കൊടുക്കണം എന്നാണ്. ഈ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിട്ടാൽ, ഇതിന് രണ്ടു കുറിച്ച് ഈ തടസ്സങ്ങളെ കുറിച്ച് രണ്ടാൾക്ക് പറയുന്നു. ഒന്ന് ഏതെങ്കിലും ബാഹ്യ ശക്തികളുടെ തടസ്സം വരാം, പിന്നെ ഈ ആൾക്ക് തന്നെ ചില തടസ്സം വരാം. ഒരാൾ അജിന് പുറപ്പെട്ടു മാരക രോഗം പിടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വരാം, അതല്ലെങ്കിൽ പോകുന്നതിന് വല്ല തടസ്സമോ ഭരണാധികാരികളോ കൊള്ളക്കാരോ അങ്ങനെയൊക്കെ വരാം. ഇങ്ങനെ തടയപ്പെട്ട് കഴിഞ്ഞാൽ ബലി നൽകിക്കൊണ്ട് എന്ത് ചെയ്യണം, ആ ഹജ്ജിന്റെ അവസ്ഥ പൂർത്തീകരിക്കണം. അതിന്റെ പുണ്യം, ഹജ്ജിന്റെ പുണ്യം അവർക്ക് ലഭിക്കും, കാരണം അവരായി ചെയ്തതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം, ബലി കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതില് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ തടസ്സം നേരിട്ടാൽ ബലി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, ഒന്ന് ഇപ്പൊ ഒരു സംഘമാണ് പോകുന്നതെങ്കിൽ ആടോ മാടോ ഒക്കെ ആണെങ്കിൽ ആടിനോ മാടിനോ ഒട്ടകത്തെയോ അർത്ഥത്തെ ഏഴ് പേർക്ക് ഷെയർ കൂടാം, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാടിനെ അറുക്കാം, അതാണ് അതിനെ ബലി. ഇനി അതിനെ കഴിയില്ലെങ്കിൽ, അങ്ങനെ ബലി കൊടുക്കാൻ കഴിയില്ല, തടസ്സം നേരിട്ട് ബലി കൊടുക്കാനുള്ള കഴിവൊന്നും അയാൾക്കില്ലെങ്കിൽ, ഒരു ബലിമൃഗത്തിന്റെ വിലക്കുള്ള ഭക്ഷണം ബലി അപ്പൊ ബലി ബലി കൊടുക്കാനുള്ള മൃഗം കിട്ടിയില്ല, അങ്ങനെയൊക്കെയാണ് ബലി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ബലിമൃഗത്തിനുള്ള വിലക്കുള്ള ഭക്ഷണം ദാനം ചെയ്യണം. ബലിമൃഗത്തിന് അത്ര അടുപ്പമുള്ള ദാനം ചെയ്യണം. അതല്ലെങ്കിൽ ബലിമൃഗ അതിനൊരാൾക്ക് സാധിക്കുന്നില്ല ദാനം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ, ഒരു ബലിമൃഗത്തിന്റെ വിലക്കുള്ള ഭക്ഷണം ഇയാൾ സാമാന്യ രീതിയിൽ കഴിച്ചാൽ എത്ര ദിവസം കഴിക്കുമോ അത്രയും ദിവസം നോമ്പ് നോക്കണം. ഒരു 1000 രൂപ എന്ന് വിചാരിക്കാൻ ഉദാഹരണം കേട്ടോ, 1000 രൂപ അല്ലെ പോരാ. അപ്പൊ 1000 രൂപ സാമാന്യ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ എത്ര ദിവസം എടുക്കും, അത്രയും ദിവസം നോമ്പെടുക്കും, ഇങ്ങനെയൊക്കെയാണ് അതിനെ കുറിച്ച് ഫുഖഹാക്കൾ പറയുന്നത്. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെ വൈനുഹുസീർത്തും അങ്ങനെ ഹസീർ എന്ന് പറഞ്ഞാൽ തടവറ എന്നാണ്, അങ്ങനെ തടയപ്പെട്ടാൽ സൗകര്യപ്പെടുന്നതിനെ നിർവഹിക്കപ്പെടുന്ന തടയപ്പെട്ടാൽ മിനൽ ഹദി, അവിടെ എന്ത് ചെയ്യണം, ബലി കൊടുക്കും. ഇനി രണ്ടാമത്തെ പറഞ്ഞ വലാ തഹരിഖൂ റുഊസക്കും ഹത്താ യബ്ലുൽ ഹദിയു മഹല്ലഹു എന്നാണ്. വലാ തഹരിക്കൂ, നിങ്ങൾ മുണ്ഡനം ചെയ്യരുത്, തലമുണ്ഡനം ചെയ്യരുത്, റുഊസക്കും നിങ്ങളെ തലകള്, ഹത്താ യബ്ലുൽ എത്തുന്നത് വരെ, അൽ ഹദി ബലിമൃഗം, മഹില്ലഹു അതിന്റെ സ്ഥാനത്ത്. ഒന്നുകൂടി പറയാം, വലാ തഹലിക്കൂ റുഊസക്കും നിങ്ങളുടെ തലകൾ മുണ്ഡനം ചെയ്യരുത്, ഹത്താ യബ്ലുൽ ഹദിയു മഹില്ലഹു, ബലിമൃഗം അതിന്റെ സ്ഥാനത്ത് എത്തുന്നത് വരെ. അപ്പൊ നിങ്ങൾക്ക് തടസ്സം നേരിട്ടു. അപ്പൊ ഈ അതില് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല്, ഈ നമ്മള് ഹജ്ജും ഉംറയും ചെയ്യുമ്പോ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുന്നത് വരെ അത് ചെയ്യണമെന്ന്, അതിന്റെ ഇടയിൽ പോകാൻ പാടില്ല. മറ്റ് കർമ്മങ്ങളെ പോലെയല്ല, ആ എന്നാ എനിക്ക് ഇനിയിപ്പോ വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. അങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വേറെ ചടങ്ങ്, അതാണ് ഹജ്ജും ഉംറയും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമാക്കണം. പക്ഷെ ഇവിടെ തടസ്സം നേരിട്ട് ഇരിക്കും, ഇനി പോകാൻ വയ്യ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം, ഞാൻ ഹജ്ജും ചെയ്തില്ലല്ലോ, പക്ഷെ പോയി കഴിഞ്ഞു, ഹജ്ജിന് ഇറാൻ വെച്ച് കഴിഞ്ഞിരിക്കും. അങ്ങനെ വെച്ച ആൾ എന്ത് ചെയ്യണം, പിന്നെ അതിൽ നിന്ന് സ്വതന്ത്രനാകണം. ആ സ്വതന്ത്രനാകുന്നതിനാണ് ബലി കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ബലിമൃഗം ബലിസ്ഥലത്ത് എത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തഹല്ലുലാകുന്നതിന്റെ ഭാഗമായി മുടി മുറിക്കരുത്, അല്ലെങ്കിൽ മുടി മുണ്ടനം ചെയ്യരുത്. മുറിച്ചാലും മുടി മുണ്ടനം ചെയ്യലൊക്കെ രണ്ടഭിപ്രായമുണ്ട്, എന്താണേലും ശരി. കാരണം ബലി അറുക്കുന്നതോടുകൂടിയാണ്, ബലി അറുക്കുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഒരാൾ തഹല്ലുലാകും. അപ്പൊ അതിന് മുമ്പ് ഒന്നും കൂടി ചില കാര്യങ്ങളൊക്കെ കൂടി പറയേണ്ടി വരും, എന്നാൽ ഞാൻ പറയാം. ഇപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നു, അതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ അവസാനിച്ചു നമസ്കാരത്തിലാണ്. എന്നതുപോലെ ഇഹ്റാമിൽ അതിന്റെ മീഖാത്ത്, അതിന്റെ ഓരോ സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ട് നമുക്ക് എലംലമാണ്. ആ സ്ഥലത്ത് വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സംഗതികളൊക്കെ നിശ്ചിതമായി. നമ്മൾ ഒരു പ്രത്യേക രീതിയിലായി, ആ പുരുഷന്മാരാണെങ്കിൽ രണ്ട് വസ്ത്രം തുന്നാത്ത വസ്ത്രമായിരിക്കണം, അവർ കയ്യുറ പാടില്ല, കാലുറ പാടില്ല, തലമുറക്കാൻ പാടില്ല, സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ പാടില്ല, അവരെ നഖം മുറിക്കാനോ മുടി മുറിക്കാനോ പാടില്ല. അതൊക്കെയാണ് ഇഹ്റാം. അപ്പൊ ഈ ഇഹ്റാമിൽ നിന്ന് ഇയാൾ മോചിതനാകണമെങ്കിൽ എന്ത് ചെയ്യണം? മുടി മുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് തഹല്ലുലാവുക, സ്വതന്ത്രനാവുക. മനസ്സിലായില്ലേ? അപ്പൊ ഈ ബലി മൃഗം ഒരാൾക്ക് അതിന്റെ ബലി മൃഗം അതിന്റെ ബലിസ്ഥലത്ത് എത്തി അതെത്തുന്ന അത് അതിന് ബലി കൊടുത്ത ശേഷം മാത്രമേ എന്താകാൻ പാടുള്ളൂ, തഹല്ലുലാകാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത് വല തഹലിക്കൂർ ഉസക്കും അത്തായോ. ഈ മഹല്ല എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം, അത് മക്കയിലായിരിക്കണം എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. നായ യോമുൻ നഹറിൽ മക്കയിൽ വെച്ച് അല്ലെ മക്ക മക്കം ഹറമിന്റെ ഭാഗത്തായിരിക്കണം എന്നാണ് ഒരു കൂട്ടം. പക്ഷെ വേറൊരു വലിയ വിഭാഗ പ്രബലമായ അഭിപ്രായം എവിടെയാണോ തടസ്സം നേരപ്പെട്ടത് അവിടെ വെച്ചാണ് എന്നാണ്. രണ്ടു അഭിപ്രായങ്ങളാണ്. ഫമങ്കാനം ഇങ്കും മരീവൻ ഔ ബിഹി അതിർഹി ഫമങ്കാനം ഇങ്കും നിങ്ങളിൽ ആരെങ്കിലും അയാൾ മരീലൻ രോഗി ആയാൽ ഔ ബിഹി അല്ലെങ്കിൽ അതൻ ബിഹി അതൻ ബുദ്ധിമുട്ടുകളുള്ള ഒരാളായാൽ അല്ലെങ്കിൽ പ്രയാസങ്ങളുള്ള ആളായാൽ എന്തില് സിഹി അവന്റെ തലയിൽ പല രോഗമായി ഇനി ഇത് മുന്നോട്ട് പോകാൻ വയ്യ അല്ലെങ്കിൽ ഒരാളുടെ രോഗമായി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗം കാരണം എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു അപ്പോ തല ആകെ പൊട്ടി അപ്പൊ അവിടെ കിട്ടേണ്ടി വന്നു അപ്പൊ അങ്ങനെ തല മുറക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഇപ്പൊ മുടിയിലാകെ പേനോ അതം ബി റസി എന്ന പേനോ കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കണ്ട സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സഹാബിയുടെ ഇതേപോലെ ചില രോഗങ്ങൾ മൂലം പേനുകളായിട്ട് പെരുകിയിട്ട് ഇങ്ങനെ മുഖത്ത് കൂടെ ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ റസൂൽ പറഞ്ഞാണ് അദ്ദേഹത്തോട് മുടി മുറിച്ചിട്ട് മുടി കളഞ്ഞിട്ട് ഫിദി ഇത് കൊടുക്കുക അടുത്തതിൽ അതാ പറഞ്ഞ ഫിദിയത്തും. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? പ്രായച്ചിട്ട് കൊടുക്കണം. ശരിക്കും തല മുടി മുണ്ടനം ചെയ്യാൻ പാടില്ല എന്നല്ലേ, പക്ഷെ രോഗിയാവുകയോ അതം മിർ സിഹി അല്ലെങ്കിൽ തലയിൽ വല്ല ഉപദ്രവം വരികയോ ചെയ്താൽ എന്ത് ചെയ്യണം? ഫിദിയത്തും മിൻ സിയാം, എന്ത് ചെയ്യണം? അയാള് നോമ്പ് ഒന്നുകിൽ നോമ്പായിട്ട് ഫിദിയ കൊടുക്കണം, അല്ലെങ്കിൽ ഔ സദഖത്തിൻ അല്ലെങ്കിൽ ദാനം ചെയ്യണം, അല്ലെങ്കിൽ ഔ നുസ്ഖിൻ അല്ലെങ്കിൽ ബലി കൊടുക്കണം. മൂന്നെണ്ണാണ്, മൂന്ന് ഓപ്ഷൻ. നോമ്പ് വെക്കുക, അല്ലെങ്കിൽ സദഖ കൊടുക്കുക, അല്ലെങ്കിൽ ബലി കൊടുക്കുക. അതിനെ കുറിച്ച് പറയുന്നത് ആ ബലി എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും തടസ്സം നേരിട്ട് കൊടുക്കുന്ന ബലി എന്ന് പറയുന്നത് ഇപ്പൊ നോമ്പ് നോക്കേണ്ടത് മൂന്ന് ദിവസത്തെ നോമ്പാണ്. മൂന്ന് ദിവസം നോമ്പ് നോക്കുക, എന്തെങ്കിലും ഇങ്ങനെ തലമുറിക്കേണ്ട മുടികളൊക്കെ വന്നാൽ മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക. അതല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കുക, അതല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ആറ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതുമല്ലെങ്കിൽ ഒരാടിനെ അറുക്കുക. ഈ ആറ് ആട്ടുകൾക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞത് ഒരു അരസാൾ എന്ന് പറഞ്ഞാൽ ഒരു കിലോ ഒരു 100 ഗ്രാം ദാനം ചെയ്താൽ മതിയാവും. ഒന്നുകിൽ മൂന്ന് നോമ്പൊക്കെ ഏതെങ്കിലും ഒന്നെടുക്കാം, ഇന്നതല്ലെങ്കിൽ ഇന്നത് എന്നല്ല, ഏതെങ്കിലും ഒന്നെടുത്താ അവര് മൂന്ന് ദിവസം നോമ്പൊക്കെ, അതല്ലെങ്കിൽ ആറ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരാടിനെ. അതാണ് സിയാമ് സദഖ മുസ്ക് എന്ന് പറഞ്ഞത്. ഇനി അയാൾ നിർഭയരായാലോ തമത്താബിൽ ഉംറ, ഉംറയ്ക്ക് ശേഷം അയാൾ സൗകര്യം ഉപയോഗപ്പെടുത്ത തമത്വായ ഉംറ ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇലൽ ഹജ്ജ് ഹജ്ജ് വരെ, ഉംറയ്ക്ക് ശേഷം ഹജ്ജ് വരെ അയാൾ സുഖം സൗകര്യം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഇനി നിർഭയാവസ്ഥ ഒക്കെ പോയി ഹജ്ജിന് വന്നു, ഇനി ഹജ്ജിൽ തന്നെ മൂന്ന് ഘടകം: ഒന്ന് ഇഫ്റാദ്, ഖിറാന്, തമത്വ. ഇഫ്റാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് മാത്രം ഇഹ്റാം കിട്ടുക, ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം ഉംറ നിർവഹിക്കുക. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ചേർന്ന് കൊണ്ട് എന്ത് ചെയ്യുക, രണ്ടും ഒരേപോലെ ഇഹ്റാം കിട്ടി രണ്ടും അവസാനിക്കുന്നത് വരെ ഇഹ്റാമിൽ പ്രവേശിക്കുക. തമത്വം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണ ചെയ്യാറുള്ള തമത്വമാണ്. തമത്വം എന്ന് പറഞ്ഞാൽ ഹജ്ജ് കാലത്ത് നമ്മൾ പുറപ്പെടുന്നു, ഉംറയാണ് ആദ്യം ഇഹ്റാം കിട്ടുന്നത്, ഉംറക്കാണ് ഇഹ്റാം കിട്ടുന്നത്. ഉംറ നിർവഹിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, തഹല്ലുലാകുന്നു, സ്വതന്ത്രരാകുന്നു, പിന്നെ സാധാരണ ജീവിതം നയിച്ചിട്ട് പിന്നീട് ഹജ്ജിന് വേണ്ടി മക്കയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഇഹ്റാം കിട്ടുന്നു. അപ്പൊ ഈ ഇടക്കാലത്ത് ഒരു സുഖം അനുഭവിക്കുന്നത് ഇഹ്റാമിന്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി നമ്മൾ പിന്നെ സ്വതന്ത്രരായിട്ടാണ് ഹറമിലേക്കാണ്. ഈ സുഖം അനുഭവിക്കുന്നതിന് മിനൽ ഹദി, അതിനെന്ത് ചെയ്യണം, ഹദിയ കൊടുക്കണം. ആ ഹദിയാണ് നേരത്തെ പറഞ്ഞ എന്ത് ഹദീ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ഹദി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ മല്ലം മജിദ് ഫസിയാമു സലാസ അയ്യാം ഫിൽ ഹജ്ജ്. ആദ്യം ഒരു ബലിമൃഗത്തെ അറുക്കുക, അതല്ലെങ്കിൽ ഹജ്ജ് കാലത്ത് മൂന്ന് ദിവസം നോമ്പ്, പിന്നെ സബ്ഖത്തുന്ന ഇദാ റജഅത്തും, ഇയാൾ വീട്ടിലെത്തിയതിനു ശേഷം മടങ്ങിപ്പോയതിനു ശേഷം ഏഴ് നോമ്പ്, അങ്ങനെ വത്തിൽക്ക അശറത്തും കാമില പത്ത് നോമ്പ് പൂർത്തീകരിക്കുക. ഒന്നെങ്കിൽ ബലി അറുക്കുക, നമുക്ക് സാധാരണ ബലി അറുക്കലാണ് ചെയ്യാറ്, അതല്ലെങ്കിൽ അവിടുന്ന് മൂന്ന് നോമ്പ്, പിന്നെ വീട്ടിൽ വന്നിട്ട് ഏഴ് നോമ്പ്, പത്ത് നോമ്പുകൾ പൂർത്തീകരിക്കുക. ദാലിക ലിമല്ലം യക്കുൻ അഹ്ലുഹു ഹാദിറിൽ മസ്ജിദിൽ ഹറാം. ദാലിക ഇത് ലിമല്ലം യക്കുൻ അഹ്ലുഹു ഹാദിറിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് താമസിക്കുന്നവർക്കില്ല ഈ തമത്വ. തമത്വ ആയാജ് ഇഹ്റാം രീതി മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് ബാധകമല്ല, ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ബാധകം. വത്തഖുല്ലാഹ, ഈ വിഷയത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ബാലമു നന്നായി അറിയണം. അന്നല്ലാഹ ശദീദുൽ ഇഖാം, തീർച്ചയായും അള്ളാഹു ശിക്ഷയുടെ കാര്യത്തിൽ അതികഠിനനാണ്. അപ്പൊ ഇവിടെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് രീതിയാണ്, തഹല്ലുലാകുന്നതിന്റെ രീതി വിശദീകരിച്ചു. അപ്പൊ ഇതൊക്കെ ഇവിടെ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്, കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ കൂടുതൽ യൂട്യൂബ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ ഹജ്ജിന്റെ ചില ചടങ്ങുകളാണ് ഇവിടെ കാര്യമായി വിശദീകരിച്ചത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ സമയക്കുറവുള്ളതുകൊണ്ട് ഞാനത് ദീർഘിപ്പിക്കത്തില്ല. അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് രീതിയാണ് പറഞ്ഞത്. ഒന്ന്, നമ്മള് ഹജ്ജും ഉംറയൊക്കെ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കണം, അതിൽ വല്ല തടസ്സങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ബലി കൊടുക്കണം. അങ്ങനെ ബലി കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ബലിക്കനുസരിച്ചുള്ള അനുസരിച്ച ഭക്ഷണത്തിനനുസരിച്ച് ദാനം ചെയ്യാം, അതല്ലെങ്കിൽ അച്ഛനെ നോക്കി നോക്കാം. ഇതാണ് ഒന്നാമത് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും തഹല്ലുലാകണമെങ്കിൽ പെരിമൃഗം അവിടെ അറുത്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, തഹല്ലുലാകാൻ പാടുള്ളൂ. ഇനി രോഗിയോ തലക്കോ അല്ല രോഗമൊക്കെ വന്ന് ഈ ഇഹ്റാമിന്റെ ചടങ്ങുകൾ, ഇഹ്റാമിന്റെ വ്യവസ്ഥകൾ ലംഘിക്കേണ്ടി വന്നാൽ അവർ മൂന്ന് ദിവസം നോമ്പ് നോക്കുക, അല്ലെങ്കിൽ ആറ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ ഒരാളിനെ അറിയുക. തമത്വമായ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട പരിഹാര മാർഗമാണെന്ത്, അവരൊരു ആടിനെ ബലി കൊടുക്കുക. ഞാൻ സാധിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവര് മൂന്ന് ദിവസം അവിടെ നോമ്പ് നോക്കുക, ഏഴ് ദിവസം വീട്ടിൽ വന്നിട്ട് നോമ്പ് നോക്കുക. അപ്പൊ ഇതൊക്കെ അതിന്റെ ചടങ്ങുകളാണ്, അതൊക്കെ അതിൻ്റെതായ കൃത്യത്തിൽ പാലിച്ചുകൊണ്ട് ചെയ്യണം. ഇതിന്റെ പൂർത്തീകരണം നിങ്ങൾക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഒരു ചിത്രം കിട്ടും, ചില ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇൻഷാല്ലാ അല്ലാഹു തആല അനുഗ്രഹിക്കും മാറട്ടെ എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഹദീസ് എടുക്കാറുണ്ട്. ഈ ഹദീസിന്റെ കാര്യത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള, ചില ഹദീസുകള് അതിന്റെ ഉദ്ധരണികളൊക്കെ പല റിവായത്തുകളിൽ പല രീതിയിൽ വരും. അപ്പൊ ഞാൻ ഈ ഹദീസ് തന്നെ ഏതാണ്ട് ഒരു 10-30 രീതിയിൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഹദീസിന്റെ കിതാബുകൾ പരിശോധിക്കും. അപ്പൊ അവയുടെ ഖുർആൻ പോലെ അതിന്റെ ഒരൊറ്റ ഘടന ആയിക്കോളും, അതിന്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ, ആശയം ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ അത് ചില, ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ട് കൊടുത്തതിൽ വ്യത്യാസം എഴുതിയതിൽ വേറെ ഒന്നുണ്ടല്ലോ എന്ന് ചിലർ ചോദിച്ചിരുന്നുണ്ട്, സൂചിപ്പിച്ചാണ്. വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബ്അത്തുൻ യുള്ളുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. സബ്അത്തുൻ, ഏഴ് വിഭാഗം ആളുകൾ, യുള്ളുഹുമുല്ലാഹു, അല്ലാഹു അവർക്ക് തണലേകും, ഫീ ളില്ലിഹി അവന്റെ തണലിൽ നിന്ന്, യൗമലാ ഇല്ല ഇല്ലാ ലില്ലുഹു അവന്റെ തണലില്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം, അള്ളാഹുവിന്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം. ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു താല അവന്റെ തണലിൽ നിന്ന് തണൽ നൽകും. ഏഴ് വിഭാഗം മഹ്ശറിൽ സൂര്യൻ തലക്കു മുകളിൽ എന്ന് പറയുമ്പോൾ തീക്ഷ്ണമായ ഘട്ടത്തിൽ, ഒരു തണലും കിട്ടാത്ത ഘട്ടത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴ് വിഭാഗം ആളുകൾക്ക് തണലേകും. അതിലൊരു വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തണൽ നൽകും. എന്ന് നീതിയോടുകൂടി നാട് ഭരിച്ചാൽ, നാടും വീടും പള്ളിയും എന്താണോ നമ്മൾ ഭരണാധികാരിയായി പ്രവർത്തിക്കുന്ന, നീതി പാലിക്കുന്ന ആൾ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത് തന്നെ പറഞ്ഞത് നീതിയെ കുറിച്ചാണ്. നീതിയുള്ള ഭരണാധികാരി ഉണ്ടെങ്കിലേ ലോകത്ത് നന്മയും സത്യവും നീതിയും നിറയൊക്കെ ഉണ്ടാവുള്ളൂ, അതില്ലെങ്കിൽ നാശമാണ്. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നീതി ഏത് ഘട്ടത്തിലും നീതി പാലിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേത് വശാപ്പുന്ന ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്ന യുവാവ് യുവത്വകാലം പ്രസരിപ്പുള്ള കാലമാണ്. ഏത് തെറ്റിലേക്കും പോകാൻ സാധ്യതയുള്ള കാലമാണ്. ചുറുചുറുക്കുള്ള കാലമാണ്. ആ കാലത്ത് അള്ളാഹുവിന്റെ ഇബാദത്തിലും അവന്റെ അനുസരണത്തിലും അവന്റെ എല്ലാ അനുസരണത്തിലൊക്കെ വിധേയമായി ജീവിച്ച ആളുകൾ, അങ്ങനെയുള്ള യുവാക്കൾക്ക്, യുവത്വകാലം പ്രസരിപ്പുള്ള കാലം ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ഇബാദത്തിൽ ചെലവഴിച്ച യുവാക്കൾക്ക് നാളെ മഹ്ശറിൽ തണല് കിട്ടും. അല്ലാത്തൊരു ഘട്ടാണല്ലോ മഹ്ശറിൽ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നോക്കൂ, തുടർന്ന് വറജിലും വറജുലുൻ, ഒരാള് ദക്കറല്ലാഹ ഖാലിയ, ഒറ്റക്കിരുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ, ഫഫാദത്ത് ഐനാഹ്, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കരങ്ങളിൽ നിന്നും കണ്ണുനീരുകൾ വാർത്ത്, ഒറ്റക്കിരുന്ന് രണ്ട് കണ്ണീരും ഇങ്ങനെ കണ്ണുനീരോർത്ത് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന വ്യക്തി, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവന്റെ കണ്ണുനീര്, ആ കണ്ണുനീര് നരകത്തിന്റെ തീനത്തെ കെട്ടിക്കളയുമെന്നാണ്. ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കുക, ദിക്റാണ് ഏറ്റവും പ്രധാനം. വല ദിക്റുല്ലാഹി അക്ബർ, പടച്ചവനെ കുറിച്ചുള്ള സ്മരണം, അവന്റെ വക്കാറിനെ കുറിച്ച്, അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ കുറിച്ച്. അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട, നമ്മൾ കയ്യും കെട്ടിയിട്ട്, അള്ളാഹുവിന്റെ മഹത്വം, അവൻ ചെയ്ത അനുഗ്രഹം, ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് കണ്ണുനീരൊലിപ്പിച്ച വ്യക്തിക്കും നാളെ മഹ്ശറിൽ തണല് കിട്ടും എന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നു, വറജുലുൻ കാന കൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദി, ഒരു മനുഷ്യൻ, കാന കൽബുഹു, അവന്റെ ഹൃദയം ആയിരിക്കുന്നു, മുഅല്ലഖും ഫിൽ മസാജിദി, പള്ളിയുമായി ഹൃദയബന്ധമുള്ള മനുഷ്യൻ, മനസ്സിലായില്ലേ? പള്ളിയേറ്റ് നല്ല ഹൃദയബന്ധം, പള്ളിയുടെ അതിന്റെ കാര്യങ്ങൾ അതുമായിട്ട് പള്ളിയേറ്റ് അഭേദ്യമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് നാളെ മുസ്റയില് തണല് കിട്ടും. ദീനിന്റെ കാര്യത്തിൽ രണ്ട് സുഹൃത്തുക്കളാളുകൾ, ദീനിന്റെ കാര്യത്തിൽ സ്നേഹത്തിലായ ആളുകൾ, അതിന്റെ കാര്യത്തിന് വേണ്ടി പിരിയുന്നു, ആ ദീനിന്റെ കാര്യത്തിന് വേണ്ടി അവർ ഒത്തുകൂടുന്നു, അങ്ങനെ ദീനീ കാര്യത്തിൽ സുഹൃത്തുക്കളായ ഇസ്ലാമിക പ്രബോധകരായ രണ്ട് പ്രവർത്തകർ. നമ്മളെ തമ്മിലുള്ള ബന്ധം അതാണ്, കാണുന്നില്ല എന്നേ ഉള്ളൂ ചിലരൊക്കെ. പക്ഷെ ഇപ്പൊ ഒന്ന് കേരളത്തിലൂടെ എവിടെ സഞ്ചരിച്ചാലും നമ്മളെ കൂടാം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം. നമ്മൾ തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമല്ല, ഖുർആന്റെ ദീനിന്റെ കാര്യത്തിലുള്ള ബന്ധമാണ്. ആ ബന്ധങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞു, ദീനിന്റെ കാര്യത്തിൽ സുഹൃത്തുക്കളായ രണ്ടാളുകൾ, ദീനിന്റെ കാര്യത്തിന് വേണ്ടി അവർ ഒത്തുകൂടുന്നു, ദീനിന്റെ കാര്യത്തിന് വേണ്ടി അവര് പിരിയുന്നു, അങ്ങനെയുള്ള രണ്ട് സുഹൃത്തുക്കൾ, അവർക്കും നാളെ മസ്റയില് തണലാണ്. തുടർന്ന് എന്ന് പറഞ്ഞാൽ, സുന്ദരിയും കുലീനയുമായ ഒരു സ്ത്രീ ഒരാളെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ, അവിഹിതമായ വേഴ്ചക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഹാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വേറെ ഒന്നിനും പേടിച്ചിട്ടല്ല, വേറെ ഒരു കാരണം കൊണ്ടുമല്ല, എനിക്ക് അള്ളാഹുവിനെ പേടി, കാരണം ഈ തെറ്റ് അള്ളാഹ് കാണും, പടച്ചവന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. സുന്ദരിയും കുലീനയുമായ ഒരു സ്ത്രീ തെറ്റിന് വേണ്ടി ക്ഷണിക്കുമ്പോ വേറെ ഒന്നും തടസ്സമല്ല, അള്ളാഹിനെ പേടിച്ചിട്ട് അത് വേണ്ട എന്ന് പറയുന്ന ഒരാൾക്ക് നാളെ മക്സറിൽ. അങ്ങനത്തെ അത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്നവർക്ക് എന്നർത്ഥം, ഈ ഒറ്റ പോയിന്റ് തന്നെ വരണം എന്നല്ല, അത്തരം സാഹചര്യങ്ങളിലൂടെ ജീവിച്ചതാണായാലും പെണ്ണായാലും അങ്ങനെ പറയുമ്പോ രണ്ട് ശൈലിയിൽ പറഞ്ഞേ ഉള്ളൂ. ഒരു സുന്ദരിയും കുലീനയുമായ, ഒരു സുന്ദരനും കുലീനനുമായ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെറ്റായ കാര്യത്തിന് വിളിക്കുമ്പോ ആ സ്ത്രീ പറയാണ് ഇനി അഹാഫുല്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്കും തീർക്കണ്ട, ഒക്കെ സ്ത്രീക്കും ബാധകമാണ് കേട്ടോ, അവർക്കും ബാധകമാണ്. പറയുമ്പോ ഒരു ശൈലിയിൽ പറയുന്നു നമുക്ക്, അവർക്കും എന്താണ് നാളെ മഹ്ശറില് തണലാണ്. തുടർന്ന് ഏഴാമത് പറഞ്ഞു, വറജിലും തസത്ത കബി സദഖത്തിം ഫഹ്ഫാഹ അത്താലാ താലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു മനുഷ്യൻ തസദ്ദക്ക, അയാൾ സദക്ക ചെയ്യുന്നു, അതിനെ രഹസ്യമാക്കി സദക്ക, ഫഹ്ഫാഹ അത്താലാ താലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. തന്റെ വലത്തെ കൈകൊണ്ട് കൊടുക്കുന്ന സദക്ക ഇടത്തെ കൈ പോലും അറിയില്ല. ഈ ഹദീസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈകൊണ്ട് കൊടുക്കുന്ന, അല്ല വലത്തെ കൈകൊണ്ട് കൊടുക്കുന്ന സദക്ക ഇടത്തെ കൈ പോലും അറിയില്ല എന്ന് മറ്റാരും അറിയാതെ പരമരഹസ്യമായി ദാനം ചെയ്യുന്ന വ്യക്തി, ഇവർക്കും മസ്റയിൽ തണല. ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം, ഏതെങ്കിലും എല്ലാത്തിലും ഉൾപ്പെടാൻ നമുക്ക് കഴിയണം.
അങ്ങനെയുള്ള ആളുകൾക്ക് ആരും തണലേകാത്തൊരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മസ്ജിദിൽ നമുക്ക് തണൽ ലഭിക്കും എന്നാണ് ഈ ഹദീസിലെ അതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ വിശദീകരണം വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കരുത്, പഠിക്കണം, പഠിക്കാൻ വേണ്ട ആഴ്ചയിൽ ഒരു ഹദീസേ തരുന്നുള്ളൂ, ഒരാദീസൊക്കെ പഠിക്കണം. അപ്പോൾ ഒരാഴ്ചയിൽ ഇരുന്നിട്ട് അവർ പഠിച്ചെടുക്കണം. ഒരാൾക്ക് തീരെ അറബി ഭാഷ പരിചയമില്ലെങ്കിൽ ആശയമെങ്കിലും പഠിക്കണം. എന്തായാലും ഏഴ് വിഭാഗം മസ്ജിദിൽ തണൽ കിട്ടുന്ന ആളുകളെ കുറിച്ച് ഹദീസിൽ എന്താ പറഞ്ഞാൽ ഏഴ് എണ്ണം പറയണം. പഠിക്കാൻ മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുകയും ചെയ്യണം എന്നതാണ്. അപ്പോ ഇതാണ് ഈ വിഷയത്തിൽ. ഇപ്പൊ അതിന്റെ അടുക്കാരോ ചോദിച്ച പോലെ നമ്മൾ ബലി അറക്കേണ്ടത് യോമുൻ നെഹ്റിലാണ്. അത് തമത്വന്റെ ബലി അറക്കേണ്ടത് യോമുൻ നെഹ്റിൽ അഥവാ ബലി ദിവസത്തിന്റെ അന്നാണ് അറക്കേണ്ടത്, അല്ലാതെ തഹല്ലുലായ സമയത്തല്ല. പകരം ബലി ദിനത്തിന്റെ അന്ന് ഹറമിൽ തന്നെയാണല്ലോ ഉള്ളത്, ഹറമിൽ വെച്ച് തന്നെയാണ് അറക്കേണ്ടത്. അങ്ങനെ ബലി അറുത്തതിന് ശേഷമാണ് പിന്നീട് അയാള് രണ്ടാമതും തഹല്ലുലാവേണ്ടത് എന്നാണ് പറയുന്നത്. ഇൻഷാല്ലാ അത് ഹജ്ജിന്റെ കാര്യം അത് ഒറ്റ ക്ലാസ്സിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ എനിക്കറിയാലോ, ഇനിയുള്ള ക്ലാസ്സുകളിൽ നിന്ന് അതിന്റെ പൂർത്തീകരണം വരും. എന്നിട്ടും അവസാന വിശദീകരണം ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഹദീസ് ആയത്തുകളാണ്. എന്നിട്ട് കഴിഞ്ഞിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പൂർത്തീകരിക്കാവുന്നതൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അവസാനിപ്പിക്കുക. അതായത് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. ഇന്നലെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ഒസിയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒസിയത്ത് നൽകിയിട്ടുണ്ട്. ചില ആളുകളുടെ ഓപ്പറേഷൻ ഇന്ന് നടക്കുന്നു, ഇന്ന് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങൾ ഈ ഖുർആൻ പഠിക്കുന്നവരുടെ ഒക്കെ പ്രാർത്ഥന നീ സ്വീകരിക്കുമാറാകണേ നാഥ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. മക്കളെ, ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. പഠിച്ചവനെ ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജ് ചെയ്യാത്തവരായിരിക്കും. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഹജ്ജ് ചെയ്തു പോയ ആളുകളുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്. ആ ഹജ്ജ് നീ കബൂലാക്കണേ നാഥ. അതിൽ വല്ല പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബെ പുറത്തു തരികയും ചെയ്യുമാറാകണേ. ആ ഹജ്ജ് നീ സ്വീകരിക്കുമാറാകണേ. ഹജ്ജ് ചെയ്തവർക്ക് നീ വാഗ്ദാനം ചെയ്ത സ്വർഗം അല്ലാ ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. പഠിച്ചവനെ ഹജ്ജ് നിർവഹിക്കാനുള്ള സാഹചര്യങ്ങൾ നീ നന്നാക്കി തീർക്കുമാറാകണേ. കൊറോണ പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണേ. അള്ളാഹുവെ ഇസ്ലാമികമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകണേ. ഞങ്ങളെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീഖ് നൽകണേ നാഥ. സമ്പത്ത് ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. പിശുക്കിന്റെയും കൊടുക്കാതിരിക്കുന്നതിന്റെയും മനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ നാഥ. അള്ളാഹുവെ നാളെ മഹ്ശറയിൽ ഞങ്ങൾക്ക് നീ തണൽ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ നാഥ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണേ നാഥ. തണലില്ലാത്തൊരു ഘട്ടത്തിൽ അള്ളാ മുഹ്ശറയിൽ ഞങ്ങൾക്ക് നീ തണൽ നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം സ്വാലിഹായ ഒരു അമലായി നീ കബൂൽ ചെയ്യുമാറാകണേ. അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അല്ലാ റബ്ബേ നീ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആൻ ലഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദഫാഅ വലി ദുനൂബിനാ മുഖ്ഖിസാ വനിന്നാരി മുഖല്ലിസാ. اللهم نجنا من عذاب القبر ومن عذاب النار. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وعلى آل سيدنا محمد. سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.